2022 May 12 വ്യാഴാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. രാജ്യങ്ങൾ ഇന്ത്യയുടെ സൌഹൃദം തേടുമ്പോൾ. കാഴ്ചപ്പാട് പങ്ക്തിയിൽ ഋഷിരാജ് സിംഗ് എഴുതുന്നു. കഴിഞ്ഞ രണ്ടു മാസത്തിൽ അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, കൊളംബിയ, നേപ്പാൾ, ശ്രീലങ്ക, മൌറീഷ്യസ്, വിയറ്റ്നാം, ഫിലിപ്പീൻസ് മുതലായ രാജ്യങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ പര്യടനം നടത്തി. അമേരിക്ക, റഷ്യ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പ്രമുഖർ ഇന്ത്യയിലെത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. സ്വിറ്റ്സർലൻഡ് വരെ കാലുമാറിയ സമയത്തും റഷ്യയും യുക്രൈനുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരേയൊരു രാജ്യം ഇന്ത്യയായിരുന്നു. എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ മധ്യസ്ഥതയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു അവരുടെ ചിന്ത. ഇന്ത്യയും അതിന് ശ്രമിക്കുന്നതായി മനസ്സിലാക്കാം. റഷ്യയുടെയും യുക്രൈനിന്റെയും വിദേശകാര്യ വക്താക്കളുമായി നടത്തിയ നിരന്തര ടെലിഫോൺ സംവാദങ്ങളും കൂടിക്കാഴ്ചകളും അതിന് ഉദാഹരണമാണ്. ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ സന്ദർശിച്ചതിനുള്ള മറ്റൊരു കാരണം ചൈനയ്ക്കെതിരായി ഇന്ത്യ കൈക്കൊണ്ട ശക്തമായ നിലപാടുകളാണ്. 2020 മേയിൽ ലഡാക്കിൽ തുടങ്ങിയ അതിർത്തി പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. മാത്രമല്ല, ചൈനയുടെ മേൽക്കോയ്മയ്ക്ക് തടയിടാൻ ഒരുപക്ഷെ ഏഷ്യയിൽ ഇന്ത്യയ്ക്ക് മാത്രമേ സാധിക്കൂ. ചൈനയുടെ ബ്രിക് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോളിസി അനുകൂലിച്ചിരുന്ന രാജ്യങ്ങളിലെത്തി അവർക്കുവേണ്ടി നിർമ്മാണ പ്രവൃത്തികൾ ചെയ്ത് അവിടെ നിന്ന് പലിശയടക്കം പണം തിരിച്ചുപിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചൈന ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ കടക്കെണികളിൽ അകപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥകളിൽ എത്തി നിൽക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി സന്ധിക്ക് വന്നിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളെ പ്രശംസിച്ച ശേഷമാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പടിയിറങ്ങിയത്. ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും റഷ്യയെയും അമേരിക്കയെയും ചൈനയെയും വിശ്വസിക്കാനാവില്ല. ഒരു കാരണവും കൂടാതെ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന്റെ ഭയത്തിലാണ് റഷ്യയ്ക്ക് ചുറ്റുമുള്ള പോളണ്ട്, ഫിൻലൻഡ്, നോർവേ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കഴിയുന്നത്. അമേരിക്കയുടെ 20 വർഷം നീണ്ട അഫ്ഗാനിസ്ഥാനിലെ ഭരണം ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് പിന്മാറുകയും താലിബാൻ ഭരണം കൈയാളുകയും ചെയ്ത അവസരത്തിൽ മധ്യേഷ്യൻ രാജ്യങ്ങളൊക്കെയും വിറങ്ങലിച്ചുപോയി. ചൈന, അയൽപക്ക രാജ്യങ്ങളായ ഭൂട്ടാൻ, നേപ്പാൾ എന്നിവയുടെയൊക്കെ ഭൂമി സാവധാനത്തിൽ കരസ്ഥമാക്കിയിരുന്നു. ചൈന സൌത്ത് ചൈന കടലിൽ ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ജപ്പാൻ, കംബോഡിയ തുടങ്ങി ഏകദേശം 9 രാജ്യങ്ങളുമായി നിരന്തരം കലഹിക്കുകയാണ്. അവർക്ക് ഈ അവസരത്തിൽ ഇന്ത്യയെപ്പോലൊരു കഴിവുള്ള മിത്രത്തെ ആവശ്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ നൽകിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയെ നിയന്ത്രിക്കാൻ ഇന്ത്യ മുൻകൈയെടുത്ത് ഒരു ക്വാഡ് പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയും ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ മോശം അവസ്ഥയിലാണ്. ഈ അവസരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയുമായി നല്ല ബന്ധം പുനഃസ്ഥാപിക്കുന്നുണ്ട്. കോവിഡ് കാലമാണെങ്കിൽ കൂടി യുണൈറ്റഡ് നേഷൻസിന്റെയും IMFന്റെയും പഠനത്തിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം മൂന്നാമതായി ഉയർന്നു നിൽക്കുന്ന സമ്പദ്വ്യവസ്ഥ ഇന്ത്യയുടേതാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ താൽപര്യം കാണിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. വിദേശകാര്യത്തിൽ ഇന്ത്യയുടെ സുവർണകാലം തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയാം.